بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ല, കഴിഞ്ഞ ക്ലാസുകളിലൂടെ അനന്തരാവകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, മൂന്ന് ആയത്തുകൾ പഠിച്ച് പൂർത്തീകരിച്ചു. ഇനി ആയത്തുകളിൽ ഉദ്ധരിക്കപ്പെടാത്ത അവകാശികളും അവകാശങ്ങളുമാണ് നമ്മൾ ഇന്നും അടുത്ത ക്ലാസ്സിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഖുർആനിക വചനങ്ങൾ കൊണ്ടല്ലാതെ ഹദീസുകൾ കൊണ്ടും ഇജ്മാഉ കൊണ്ടും സ്ഥിരപ്പെട്ട അവകാശങ്ങളും അവകാശികളുമുണ്ട്. അതാണ് നമ്മൾ ഇൻഷാല്ലാ ചുരുക്കി ഈ ചെറിയ സമയത്തിനുള്ളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു അവകാശിയാണ് മകന്റെ മകൾ. മകന്റെ മകൾ എല്ലാവരുടെയും കയ്യിൽ നോട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മകന്റെ മകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മകളുടെ അവകാശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ഒരാൾ മരിച്ചു, അയാൾക്കൊരു മകളുണ്ട്. ഏകമകളാണെങ്കിൽ എത്രയാണ് അവകാശം? പകുതിയാണ് അവകാശം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ? മൂന്നിൽ രണ്ട്. ഇതൊക്കെ നമ്മൾ ഖുർആനിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതാണ്. രണ്ടിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ടാണുള്ളത്. വഇൻ കാനത് വാഹിദത്തൻ, ഏകമകളാണെങ്കിൽ ഫലഹ അന്നിസ്ഫു, അവൾക്ക് പകുതി അവകാശം. എന്നാൽ മകന്റെ മകൾക്കോ? അതാണ് ഇവിടെ പഠിക്കുന്നത്. ചില നിബന്ധനകൾ ഒത്താൽ ഇവൾക്ക് സ്വത്തിന്റെ പകുതി നൽകപ്പെടുന്നതാണ്. ആർക്ക്? മകന്റെ മകൾക്ക്. ഇപ്പൊ മകളെ മകളാണെങ്കിലോ? മകന്റെ മകൾക്കാണ് അവകാശം. പെൺമക്കളുടെ മക്കൾക്ക് എന്തില്ല? അവകാശമില്ല. മകന്റെ മകൾ അപ്പോ പകുതി അവകാശമാണ്. എന്താണ് നിബന്ധന? മകനും മകളും ഇല്ലാതിരിക്കുക, ഒന്നാമത്തെ നിബന്ധന നമ്മൾ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? മകന്റെ മകൾക്ക് നിസ്ഫ്, പകുതി അവകാശം കിട്ടണമെങ്കിൽ എന്താണ് ഒന്നാമത് നിബന്ധന? മകനും മകളും ഇല്ലാതിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ കുടുംബം നോക്കുകയാണെങ്കിൽ, കുടുംബം നോക്കുകയാണെങ്കിൽ മകളുണ്ടെങ്കിൽ പിന്നീട് ആർക്ക് അവകാശമില്ല? മകന്റെ മകൾക്ക് അവകാശമില്ല. പക്ഷെ അത് പഠിക്കും, പക്ഷെ അതിന് വിശദീകരണമുണ്ട്. മകനുണ്ടെങ്കിൽ തീരെ അവകാശം. അപ്പോ ഒരു മകളാണെങ്കിലോ? അതായത് മരിച്ച ആൾക്കൊരു മകളും മകന്റെ മകളുമുണ്ട്. അറബി പറയണ ബിന്തുമുണ്ട്, ബിന്തുൽ ഇബ്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവകാശം? ഇവിടെ രണ്ടാമത്തെ നോട്ട് ശ്രദ്ധിക്കുക. മകനുണ്ടെങ്കിൽ ഇവൾക്കൊന്നുമില്ല. ആർക്ക്? മകന്റെ മകൾക്ക്. മകളുണ്ടെങ്കിൽ മകളോടൊപ്പം ഇവൾക്ക് ആറിലൊന്ന് ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കണം, ആറിലൊന്ന് ലഭിക്കുന്നു. ഒരു മകളുണ്ടെങ്കിൽ അപ്പൊ എന്ത് മനസ്സിലായി? രണ്ട് മകളും സങ്കല്പിക്കുക. അപ്പോ മകന്റെ മകളുടെ അവകാശമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മകന്റെ മകൾക്ക് സ്വത്തിന്റെ പകുതി അവകാശം നൽകപ്പെടുന്നതാണ് മൂന്ന് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ നിബന്ധന, മകനും മകളും ഇല്ലാതിരിക്കുക. മകനുണ്ടെങ്കിൽ താഴെ നോട്ടിൽ കൊടുത്തതുപോലെ മകനുണ്ടെങ്കിൽ മകന്റെ മകൾക്ക് ഒന്നുമില്ല. ഇനി മകളുണ്ടെങ്കിലോ? ഒരു മകളുണ്ടെങ്കിൽ മകളോടൊപ്പം മകന്റെ മകൾക്ക് ആറിലൊന്ന് ലഭിക്കുന്നതാണ്. അതിലെന്ത് മനസ്സിലായി? രണ്ട് പെൺമക്കളുണ്ടെങ്കിൽ മകന്റെ മകൾക്ക് അവകാശമുണ്ടോ? ഇല്ല. ഒരു മകളുണ്ടെങ്കിലോ? ആറിലൊന്ന് അവകാശം. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഹദീസ് നമ്പർ 6736. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മകളുടെയും മകന്റെ മകളുടെയും സഹോദരിയുടെയും കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചത് പ്രകാരം വിധി നൽകി. മകൾക്ക് പകുതിയും. എന്തുകൊണ്ട് മകൾക്ക് പകുതി? ഒരു മകള്. സഹോദരി പിന്നെ മകന്റെ മകൾക്ക് ആറിലൊന്നും. എന്താ കാരണം? മകൾ ഉണ്ടായതുകൊണ്ട്. മകളാണ് നിന്റെ കാരണം. മകളുണ്ടായതുകൊണ്ട് മകന്റെ മകൾക്ക് കൂടാറിലൊന്ന്. അറബിൽ പറയും തക്മീനത്തൻ ലിസുലുസൈൻ. എന്തിനാണത്? സ്വത്തിന്റെ മൂന്നിൽ രണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി. അതായത് സ്വത്തിന്റെ മൂന്നിലൊന്ന്, മൂന്ന് ഭാഗം പൂർത്തീകരിക്കാൻ വേണ്ടി. അപ്പൊ എന്താ സംഭവം? നമുക്ക് നോക്കാം. മകൾ, മകന്റെ മകൾ, ഇവിടെ പിതൃവ്യൻ. ഉദാഹരണം, ഇവിടെ മകൾക്ക് എത്രയാണ് പകുതി അവകാശം? ഉണ്ടോ പകുതി അവകാശം? മകന്റെ മകൾക്കോ? ആറിലൊന്ന്. പിതൃവ്യന് ബാക്കി. അവിടെ ആറ് അക്കണ്ട്, അതുകൊണ്ട് ആറ് ഓഹരിയാക്കി തിരിക്കാം. അങ്ങനെ ആവുമ്പം ഇവിടെ ആറ്. മകന്റെ മകൾക്ക് എത്രയാണ് പകുതി? എത്രയാ? മൂന്ന്. മകന്റെ മകൾക്ക് ഒന്ന്, ബാക്കി രണ്ട്. ഇവിടെ ആറിന്റെ മൂന്നിനൊന്ന് എത്രയാണ്? രണ്ട്. ഇവിടെ മകൾക്ക് മൂന്നാണ് പകുതി അവകാശം. അതോടൊപ്പം മകന്റെ മകൾക്ക് ആറ് ഒന്ന് കിട്ടിയാൽ സ്വത്തിന്റെ എത്ര പൂർത്തിയായി? മൂന്നിൽ രണ്ട് പൂർത്തിയായി. സ്വത്തിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് മകളോടൊപ്പം മകന്റെ മകൾക്ക് ആറിലൊന്ന് നൽകപ്പെട്ടത്. ഇതാണ് തക്മീനത്ത് എന്ന് പിടുത്ത എന്ന് ഫറായിദിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുക. ഇനി അപ്പം ഒരു വിഷയമൊന്നു, ഒരാൾ മരണപ്പെട്ടു. അപ്പൊ അയാൾക്ക് ആരൊക്കെയുണ്ട്? ഇവിടെ ഒരു ആ വിഷയത്തിൽ അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വിധിച്ചതാണ്. ആ വിധി ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിലേക്ക് വിട്ടു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തിൽ വിധിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ വിധി നൽകിയത്, ആ വിധി ഞാനും നൽകുന്നു എന്ന് ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെയാണ് മകൾക്ക് പകുതി അവകാശവും മകന്റെ മകൾക്ക് ആറിലൊന്നും, വഅലൈക്കും അസ്സലാം, ബാക്കിയുള്ളത് ആർക്കാണ്? സഹോദരിക്കും. ഇത് ഹദീസിന്റെ ചുരുക്കമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കി സഹോദരിക്കും. ഇൻഷാല്ലാ ഈ സഹോദരിയുടെ വിഷയം പുതിയ വിഷയമാണ്, അത് നമ്മൾ പഠിക്കും. അപ്പോ ഇവിടെ മകന്റെ മകളുടെ അവകാശമാണ് നാം പറഞ്ഞത്. മകന്റെ മകൾ മകളില്ലെങ്കിൽ മകന്റെ മകൾക്ക് എത്രയാണ് പകുതി അവകാശം? ശ്രദ്ധിക്കണം. എന്ന് തെളിവെന്താണ്? അതിന് തെളിവെന്താ? മകന്റെ മകളില്ലെങ്കിൽ മകന്റെ മകൾക്ക് പകുതി അവകാശമാണ്. എന്താ തെളിവ്? ഇജ്മാഅ് തെളിവ്. സിജിമാൻ എന്ന് പറഞ്ഞാൽ നടത്തുന്ന പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ സ്വത്ത് അവകാശത്തിന്റെ വിഷയത്തിൽ 90% പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. അങ്ങനത്തെ ഒരു ഒരു സംഗതിയും കൂടി ഇതിലുണ്ട്. തർക്കമുള്ള വിഷയങ്ങൾ 10%. ബഹുഭൂരിഭാഗം വിഷയങ്ങളും മസലകളും അതിലും പണ്ഡിതന്മാർ ഏകദേശം ഏകാഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഫറായിദിന്റെ വിഷയത്തിൽ ഇജ്മാ ധാരാളമുണ്ട്. ഇജ്മാ ഉള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ഇത്, ഏത് മകന്റെ മകൾ മകളില്ലെങ്കിൽ സ്വത്തിന്റെ പകുതി അവകാശം അർഹയാകുന്നു. ഇനി മകളുണ്ടെങ്കിൽ, ഒരു മകളുണ്ടെങ്കിൽ മകന്റെ മകൾക്ക് എത്രയാണ് സ്വത്തിന്റെ 1/6. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ശരി, ഇത് ഒന്നാമത് നിബന്ധനയാണ് അല്ലെ. മകന്റെ മകൾക്ക് പകുതി അവകാശം നൽകപ്പെടണമെങ്കിൽ ഒന്നാം നിബന്ധന എന്തിനാണ്? മകനും മകളും ഇല്ലാതിരിക്കുക. പക്ഷെ ഒരു മകളുണ്ടെങ്കിലോ സ്വത്തിന്റെ 1/6 കിട്ടും. രണ്ടാം നിബന്ധന, ഇവളുടെ സഹോദരനോ പിതൃവ്യ പുത്രനോ ഇല്ലാതിരിക്കുക. സഹോദരൻ മനസ്സിലായി അല്ലെ? സഹോദരൻ മകന്റെ മകൻ, മകന്റെ മകളുടെ സഹോദരൻ ആരാണ്? മകന്റെ മകൻ. പിതൃവ്യ പുത്രനോ? പിതൃവ്യ പുത്രൻ എന്ന് പറഞ്ഞാല് അവളുടെ എളാപ്പ മൂത്താപ്പ ആര്? മക്കൾ. അതും യഥാർത്ഥത്തില് ആരായിരിക്കും? മകന്റെ മകനായിരിക്കും. പക്ഷെ അവളുടെ സഹോദരനാകണമെന്നില്ല. മൂന്നാം ഇതില് നോട്ടിൽ പ്രധാന ശ്രദ്ധിക്കണം, ഇവരുണ്ടെങ്കിൽ അതായത് മകന്റെ മകളോടൊപ്പം ഇവളുടെ സഹോദരനോ പിതൃവ്യ പുത്രനോ ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഇവിടെ ഫർദിൽ നിന്ന് തഹസീബിലേക്ക് അവസ്ഥ മാറുന്നു. ഇത് തഹസീബ് എന്ന് പറഞ്ഞാല് പിന്നീട് എല്ലാവരും അവകാശികളാകുക, എല്ലാവർക്കും സ്വത്ത് എന്താണ് ഒരു വെക്കപ്പെടും. സ്ത്രീക്ക് ആണിന്റെ പകുതി അവകാശ നിലക്ക്, സ്ത്രീക്ക് ആണിന്റെ പുരുഷന്റെ പകുതി അവകാശം നൽകപ്പെട്ടുകൊണ്ട് സ്വത്ത് വീതം വെക്കും. അതാണ് അതിന്റെ തഹസീബ് എന്ന് പറഞ്ഞാല്. എന്നാൽ നിർണീത കണക്ക് പ്രകാരം അവകാശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഫർദ് എന്ന് പറയുക. എന്ത് ഫർദ്? ഫർദും തഹസീബും. മൂന്നാം നിബന്ധന, ഇവളുടെ സഹോദരിയോ പിതൃവ്യ പുത്രിയോ ഇല്ലാതിരിക്കുക. ആരുടെ? ഈ മകളുടെ, മകന്റെ മകൾ. അങ്ങനെയുണ്ടെങ്കിലോ? അങ്ങനെയുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അവരെല്ലാവരും സ്വത്തിന്റെ 1/2 അവകാശികളാകുന്നു. അതായത് മകന്റെ മകൾ ആരുടെ സ്ഥാനത്താണ്? മകളുടെ സ്ഥാനത്താണ്. മകളില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവകാശം? മകന്റെ മകൾക്ക്. അപ്പൊ മകന്റെ മകൾക്ക് മകളില്ലെങ്കിൽ പകുതി അവകാശമാണ് അല്ലേ? ശരി, ഇനി അത് ഒരു ഏക മകന്റെ, ഒരു മകന്റെ മകളാണെങ്കിൽ, രണ്ടോ മൂന്നോ മകന്റെ പെൺമക്കളുണ്ടെങ്കിലോ? അവിടെ 3/2 ആരെ പോലെ? പെൺമക്കളെ പോലെ. രണ്ട് പെൺമക്കളോ കൂടുതലോ ഉണ്ടെങ്കിൽ എത്ര അവകാശം? സ്വത്തിന്റെ 3/2. അതേ വിഷയം തന്നെയാണ് മകന്റെ മകളും പെൺമക്കൾക്ക്. അവർ 1/1 കൂടുമ്പോൾ അവർക്കും സ്വത്തിന്റെ 3/2 ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ടതാണ്. ഇജ്മാ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയം. അപ്പോൾ അതിൽ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മഹുള്ള എഴുതിയ അൽ ഇജ്മാ എന്ന പുസ്തകം. അതുപോലെ തന്നെ ഇബ്നു ഹസം എഴുതിയിട്ടുണ്ട് മറാത്തിബുൽ ഇജ്മാ. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരും ഇജ്മാ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഇപ്പം ഹംബലി മദ്ഹബ്, പലപ്പോഴും ഇവിടെ പല പണ്ഡിതന്മാരും അവലംബിക്കാറുള്ളത് ഹംബലി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്രം പഠിക്കാറുള്ളത്. അപ്പൊ അതിലേറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് അൽ മുഗ്നി, ഇബ്നു ഖുദാമ എഴുതിയ അൽ മുഗ്നി. അതിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുമ്പോൾ അവർ ഇജ്മാ രേഖപ്പെടുത്തും. ഈ വിഷയത്തിൽ ഇത്ര ഇജ്മാ ഉണ്ട്, ഹദീസുണ്ട്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതാണ് ഇജ്മാന്റെ പ്രത്യേകം. എന്താണ്? പണ്ഡിതന്മാര് അഭിപ്രായ ഭിന്നതയില്ലാതെ ഏകണ്ടാഭിപ്രായത്തിൽ അവർ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്, സ്ഥിരീകരിച്ച കാര്യമാണ് ഇജ്മാ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മകന്റെ മകളുടെ അവകാശം. അപ്പൊ മകന്റെ മകൾ പറയുമ്പോൾ ഒന്നുകിൽ പകുതി അവകാശം ലഭിക്കും, മൂന്ന് നിബന്ധന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വത്തിന്റെ ആറിലൊന്ന് നൽകപ്പെടും. എപ്പോഴാണ് സ്വത്തിന്റെ ആറിലൊന്ന് നൽകപ്പെടുക? ഒരു മകൾ ഉണ്ടെങ്കിൽ. ഏക മകളോടൊപ്പം മകന്റെ മകൾക്ക് സ്വത്തിന്റെ ആറിലൊന്ന് നൽകപ്പെടുന്നു. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതാണ് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലായത്. ചില ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോ മകന്റെ മകളുടെ അവകാശം എവിടെ വന്നിട്ടില്ല? ഖുർആനിൽ വന്നിട്ടില്ല. ഈ ക്ലാസ്, അടുത്ത ക്ലാസ്സും ഇൻഷാല്ലാ ഖുർആനിക വചനങ്ങളിൽ ഉദ്ധരിക്കപ്പെടാത്ത അവകാശികളെ കുറിച്ചാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിലോ ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ട അവകാശങ്ങൾ. രണ്ടാമത്തെ അവകാശി പിതാവത്ത സഹോദരി. മാതാപിതാവത്ത അല്ലെങ്കിൽ പിതാവത്ത സഹോദരന്മാരുടെയും അവകാശങ്ങൾ നാം ആയത്തുൽ കലാല, കലാലത്തിന്റെ ആയത്തിലൂടെ പഠിച്ചതാണ്. അതായത് ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു പിതാവത്ത സഹോദരിയോ അല്ലെങ്കിൽ മാതാപിതാവത്ത സഹോദരിയോ ഉണ്ട്. എത്ര അവകാശം? പകുതി. വലഹു ഉഖ്തുൻ ഫലഹ നിസ്ഫു മാ തറക്. രണ്ട് സഹോദരിമാരുണ്ടെങ്കിലോ എത്ര അവകാശം? സ്വത്തിന്റെ മൂന്നിൽ രണ്ട്. ആരെപ്പോലെ? രണ്ട് പെൺമക്കളെ പോലെ തന്നെ. അതൊക്കെ പഠിച്ചതാണല്ലോ. ഇവിടെ എന്താണ്? മാതാപിതാവൊത്ത സഹോദരന്മാരും സഹോദരികളും ഇല്ലെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിന്റെ പകുതി അവകാശം ലഭിക്കുന്നതാണ്. മാതാപിതാവൊത്ത സഹോദരന്മാരും സഹോദരികളും ഇല്ലെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിന്റെ പകുതി അവകാശം ലഭിക്കുന്നതാണ്. കലാലത്തിന്റെ ആയത്താണ് തെളിവ്. അപ്പോ പിതാവൊത്ത സഹോദരിക്ക് സ്വത്തിന്റെ പകുതി അവകാശം ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകാൻ പാടില്ല? മാതാപിതാവൊത്ത സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടാകാൻ പാടില്ല. കാരണം അവർക്കാണ് കൂടുതൽ അവകാശം. മനസ്സിലായില്ലേ? ഒരേ ഉമ്മ, ഒരേ വാപ്പ. എന്നാൽ മാതാവ് വേറെ, പക്ഷെ ഒരു പിതാവ് എന്ന അവസ്ഥക്ക് എന്താ പറയാ? പിതാവൊത്ത സഹോദരിമാര്, സഹോദരന്മാര്. പിതാവ് വേറെ, മാതാവിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിൽ എന്താ പറയാ? മാതാവൊത്ത സഹോദരൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ പിതാവൊത്ത സഹോദരിക്ക് എപ്പോഴാണ് പകുതി അവകാശം ലഭിക്കുക? മാതാപിതാവൊത്ത സഹോദരന്മാര് സഹോദരികളും ഉണ്ടാകാൻ പാടില്ല. കലാലത്തിനായിട്ടാണ് തെളിവ്. ഇനി അഞ്ചാമത്തെ നോട്ട് ശ്രദ്ധിക്കുക. മാതാപിതാവൊത്ത ഒരു സഹോദരി മാത്രമാണെങ്കിൽ, ശ്രദ്ധിക്കുക, മാതാപിതാവൊത്ത ഒരു സഹോദരി മാത്രമാണെങ്കിൽ പിതാവൊത്ത സഹോദരിക്ക് ഇവളോടൊപ്പം, ആരോടൊപ്പം? മാതാപിതാവൊത്ത സഹോദരിയോടൊപ്പം സ്വത്തിന്റെ ആറിലൊന്ന് ലഭിക്കുന്നതാണ് അതിനുള്ള തെളിവ് ഇജ്മാഅ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു മകളുണ്ടെങ്കിൽ ആ മകളോടൊപ്പം മകന്റെ മകളുണ്ടെങ്കിൽ എത്രയാണ് മകന്റെ മകൾക്കുള്ളത്? ആറിലൊന്ന്. അതേ ബന്ധം തന്നെയാണ് ആരുമാരുമായിട്ട്? മാതാപിതാവത്തെ സഹോദരിയും അതിനേക്കാൾ ബന്ധം കുറഞ്ഞ വ്യക്തി ആരാണ്? പിതാവത്തെ സഹോദരി. പിതാവത്തെ സഹോദരിക്ക് ആറിലൊന്ന് ലഭിക്കണമെങ്കിൽ ആര് വേണം? മാതാപിതാവത്തെ, മാതാവും പിതാവും ഒത്ത സഹോദരി ഉണ്ടായിരിക്കണം. പഠിക്കും ഇഷ്ടം, നമ്മളതിന്റെ ഉദാഹരണം പഠിക്കുന്നതാണ്. മാതാപിതാവത്തെ സഹോദരിക്ക് എത്ര അവകാശം? കലാലത്തിന്റെ ആയത്തിൽ പഠിച്ചതാണല്ലോ. മാതാപിതാവത്തെ സഹോദരി പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. പകുതി അവകാശം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, പിതാവില്ല, ഒരു സഹോദരിയുണ്ട്, എത്ര അവകാശം? പകുതി അവകാശം. ഇനിമ്രുഉൻ ഹലക ലൈസ ലഹു വലദുൻ. ഒരാൾ മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, സന്താനമില്ല, വലഹു ഉഖ്തുൻ, അയാൾക്ക് സഹോദരിയുണ്ട്, ഫലഹ നിസ്ഫു മാ തറക്, അയാൾ വിട്ടയച്ചു പോയ സ്വത്തിന്റെ പകുതി ആർക്കുണ്ട്? സഹോദരിക്കുണ്ട്. അപ്പൊ സഹോദരിക്ക് പകുതി അവകാശം. ഈ മാതാപിതാവത്തെ സഹോദരിയോടൊപ്പം പിതാവത്തെ സഹോദരി ഉണ്ടെന്ന് സങ്കല്പിക്കുക, എത്ര അവകാശം? ആറിലൊന്ന്. ആറിലൊന്ന്. എന്താണ് തെളിവ്? ഇജ്മാ. ഇജ്മാഅിന്റെ ആധാരം എന്താണ്? ഖിയാസാണ്. ആരുമായി ഖിയാസ്? മകളും മകന്റെ മകളുമായി ഉള്ള ഖിയാസ്. മകളോടൊപ്പം മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടാമെങ്കിൽ അതേപോലെ തന്നെയാണ് മാതാപിതാവത്തെ സഹോദരിയോടൊപ്പം പിതാവത്തെ സഹോദരി ഉണ്ടെങ്കിൽ പിതാവത്തെ സഹോദരിക്കും ആറിലൊന്നാകുന്നു. പരീക്ഷയുടെ ഉദാഹരണങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് പിതാവത്തെ സഹോദരിക്കും എത്ര അവസ്ഥയുണ്ട്? രണ്ടവസ്ഥയുണ്ട്. സ്വത്തിന്റെ പകുതി കിട്ടുന്ന അവസ്ഥയുമുണ്ട്, ആറിലൊന്ന് കിട്ടുന്ന അവസ്ഥയുമുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കുക, എനിക്ക് സംഗതി നമ്മൾ വായിച്ചില്ല കുറെ ഇത്, അപ്പൊ എന്താണ് മനസ്സിലാക്കണല്ലോ. എപ്പോഴാണ് മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടുക? അത് ഉത്തരം പറയാം. മകന്റെ മകൾക്ക് ആറിലൊന്ന് ലഭിക്കണമെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? അല്ല, ഒരാൾ പറഞ്ഞാൽ മതി. അതായത് മകന്റെ മകൾക്ക് ആറിലൊന്ന് കേട്ടോ, പകുതിയില്ല പറഞ്ഞത്. ഈ അവകാശ നിബന്ധനകളൊക്കെ പകുതി കിട്ടണമെങ്കില മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടണമെങ്കിൽ എന്താണ് അതിന്റെ നിബന്ധന? അല്ല, നിബന്ധന മകളുണ്ടാവണം, ഈ മരിച്ച ആൾക്ക് ഒരു മകളുണ്ടാവണം, അത്ര നിബന്ധനയുള്ളൂ. മരിച്ച ആൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളോടൊപ്പം മകന്റെ മകളും ഉണ്ടെങ്കിൽ ആ മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടും. എന്താണ് നിബന്ധന? മകൾ ഉണ്ടായിരിക്കണം. ശരി, ഈ മകനുണ്ടെങ്കിലോ ഒന്നും കിട്ടൂല. അതാണ് ഇവിടെ രണ്ടാമത്തെ നോട്ടിൽ പറഞ്ഞത്, ഫുട് നോട്ടിൽ പറഞ്ഞത്, മകനുണ്ടെങ്കിൽ ഇവൾക്ക് ഒന്നുമില്ല, മകളുണ്ടെങ്കിൽ മകളോടൊപ്പം ഇവൾക്ക് ആറിലൊന്ന് ലഭിക്കുന്നതാണ് തെളിവ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 6736 ഹദീസ്. ഇനി വേറെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന നോക്കുകയാണ്, പിതാവത്തെ സഹോദരിക്ക് എപ്പോഴാണ് ആറിലൊന്ന് ലഭിക്കുക? പിതാവത്തെ സഹോദരിക്ക് എപ്പോഴാണ് ആറിലൊന്ന് ലഭിക്കുക? അതെ, അവളോടൊപ്പം മാതാപിതാവത്തെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ, സഹോദരി ഉണ്ടെങ്കിൽ. അത് പഠിക്കും ഇൻഷാല്ലാ. ശരി, ഇനി അടുത്ത പേജ് നോക്കൂ നിങ്ങൾ, 25-ാമത്തെ പേജ്. അത് രണ്ട് പേജ് കൊടുക്കാം. എന്നാൽ മകളോടൊപ്പം മാതാപിതാവത്ത സഹോദരിയോ പിതാവത്ത സഹോദരിയോ ഉണ്ടെങ്കിൽ മകളോടൊപ്പം ഇവർക്ക് ബാക്കി സ്വത്ത് ഉണ്ടാകുന്നു. ഇത് വേറെ പുതിയ വിഷയമാണ്, ഇത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതായത് ഒരു മകളുണ്ട്, മകളോടൊപ്പം ആരുണ്ടെങ്കിലാണ് അവർക്ക് ആറിലൊന്ന് ലഭിക്കുക? മകന്റെ മകളുണ്ടെങ്കിൽ അല്ലേ. ഇത് വിഷയം വേറെ കേട്ടോ. അതായത് മകളുണ്ട്, മകളോടൊപ്പം മാതാപിതാവത്ത സഹോദരിയോ പിതാവത്ത സഹോദരിയോ ഉണ്ടാകുക. ഒരു മകളുമുണ്ട്, പിതാവത്ത സഹോദരിയും ഉണ്ട് സങ്കല്പിക്കുക. എത്ര മകൾക്ക്? പകുതി, ഏകമകളല്ലേ. എത്രയാണ് പിതാവത്ത സഹോദരിക്ക് ബാക്കി? എന്താണ് തെളിവ്? എന്താണ് തെളിവ്? നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഇല്ലേ ഇമാം ബുഖാരി, അതിനെ പൂർത്തീകരണം നോക്കൂ നിങ്ങൾ. എന്താണ് ആ ഹദീസ്? ശരിക്കും ശ്രദ്ധിക്കണം, തെളിവ് ശ്രദ്ധിക്കും. ഇബിൻ മസൂദ് റളിയല്ലാഹു അൻഹു ആരുടെ കാര്യത്തിലാണ് വിധി തീർപ്പ് നൽകിയത്? ഒരു മകളും മകന്റെ മകളും പിന്നെ സഹോദരിയും ഉണ്ടോ? മകള്, മകന്റെ മകൾ, സഹോദരി. മകൾക്ക് എത്ര കിട്ടി? പകുതി. മകന്റെ മകൾക്കോ? ആറിലൊന്ന്, മകളുണ്ടായതുകൊണ്ട്. ഇനി സഹോദരിക്കോ? ബാക്കി. അതാണ് ഇതിന്റെ പ്രമാണം. അപ്പോ മകളോടൊപ്പം സഹോദരി ഉണ്ടാകുക, ഈ സഹോദരി ആരായിരിക്കണം? ഒന്നുകിൽ മാതാപിതാവത്ത സഹോദരി, അല്ലെങ്കിൽ പിതാവത്ത സഹോദരി ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ബാക്കി സ്വത്തുണ്ട്, അത്രക്കും അവകാശമാണ്. അതായത് ഒരാൾക്ക്, ഒരു മരിച്ച ആൾക്ക് ഒരു അവകാശങ്ങളില്ല, ആകെ രണ്ട് അവകാശങ്ങളുള്ളൂ. ഒന്ന് ഒരു മകളും പിന്നെ പിതാവത്ത സഹോദരിയുമുണ്ട്, പകുതി പകുതിയാണ്. പകുതി അവകാശം ഫർളായിട്ട് ആർക്ക് നൽകപ്പെടും? മകൾക്ക്. ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ആർക്കുണ്ട്? സഹോദരിക്കുണ്ട്. അപ്പൊ ഒന്നിന്റെ തെളിവ് എന്താണ്? ഖുർആനാണ്. ഒന്നിന്റെ തെളിവ് ഹദീസാവുന്നു, ഇജ്മാഉണ്ട്. അപ്പൊ ഇതാണ് ഈ സഹോദരിമാരുടെ അവകാശം. മൂന്നാമത്തെ അവകാശം നോക്കൂ നിങ്ങൾ, പിതാമഹൻ. അറബി പറയും ജദ്ദ് എന്ന് പറയും. ജദ്ദ്, ജദ്ദ് എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പാന്റെ ഉപ്പാക്കും പറയും, ഉമ്മാന്റെ ഉപ്പാക്കും ജദ്ദ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ പിതാമഹൻ എന്ന് വെച്ചാൽ ഇവിടെ അനന്തരാവകാശ വിഷയത്തിൽ ആരാണ് ഉദ്ദേശം? ജദ്ദ് എന്നാണ് അറബിയിൽ പറയാറുള്ളത്. പിതാവിന്റെ പിതാവ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാതാവിന്റെ പിതാവ് ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഖുർആൻ പറയുന്നത്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മാതാപിതാക്കൾക്ക് സ്വത്തിന്റെ ആറിലൊന്ന് അവകാശമുണ്ടാകുന്നു മക്കളുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ. മരിച്ച ആൾക്ക് സന്താനമുണ്ട്, മാതാപിതാക്കളുമുണ്ട്. മാതാവിനും പിതാവിനും എത്ര തന്നെ അവകാശം? ആറിലൊന്ന്. അപ്പൊ മാതാപിതാ എന്ന് പറയുമ്പോൾ പിതാവിന്റെ പിതാവാകുന്നു, പിതാവില്ലെങ്കിൽ പിതാവിന്റെ പിതാവാണ് അതിന്റെ അവകാശം. മാതാവിന്റെ പിതാവ് ഒരിക്കലും അവകാശിയാകുന്നില്ല. മാത്രമല്ല അതിന് ഇജ്മാഉമാണ് തെളിവ്. ഇനി പിതാമഹൻ ജദ്ദിന് വെള്ളിപ്പക്ക് എന്താണ് അവകാശം? രണ്ട് നിബന്ധനകൾ ഒത്താൽ പിതാമഹന് ആറിലൊന്ന് ലഭിക്കുന്നതാണ്. ആറിലൊന്ന് ലഭിക്കുന്നതാണ് രണ്ട് ഇജ്മാ ആണ് ഇതിന്റെ ആധാരം. പിതാവില്ലെങ്കിൽ അതേ സ്ഥാനത്ത് ആരാണ് ഉണ്ടാവുക? പിതാമഹൻ. എന്താണ് നിബന്ധനകൾ? ഒന്നാമത് നിബന്ധന, പിതാവ് ഇല്ലാതിരിക്കുക. പിതാവുണ്ടെങ്കിലോ? പിതാമഹനൊന്നുമില്ല. പിതാവ് ഉണ്ടാകാൻ പാടില്ല, വാപ്പ് ഉണ്ടാകാൻ പാടില്ല. വാപ്പ് ഇല്ലെങ്കിലാണ് ആർക്ക് അവകാശം? വെല്ലിപ്പാക്ക്. ഉണ്ടെങ്കിൽ പിതാമഹന് ഒന്നുമില്ല. രണ്ടാം നിബന്ധന, മരിച്ച ആളുടെ സന്താനം കൂടെ ഉണ്ടായിരിക്കുക. സന്താനം പെണ്ണാണെങ്കിൽ പിതാമഹന് ആറിലൊന്നും ബാക്കി സ്വത്തും തഹസീബായി ലഭിക്കുന്നതാണ്. അതായത് പിതാമഹനോടൊപ്പം സന്താനമുണ്ടെങ്കിൽ വെല്ലിപ്പാക്ക് എത്ര അവകാശമുള്ളൂ? ആറിലൊന്ന് മാത്രം. കാരണം ബാക്കിക്കാർക്ക് പോകും, മകന് പോകും. മനസ്സിലായില്ല? ഇനി മകളുണ്ട്, മകൾക്ക് എത്ര അവകാശം? ഏക മകളിന് എത്ര അവകാശം? പകുതി അവകാശം. അപ്പോ പിതാമഹനത്ര അവകാശം? ആറിലൊന്ന്, പിന്നെ ബാക്കിയും ഉണ്ടോ? അതാണ് ഫർളും താസീബും എന്ന് പറയാം. ആറിലൊന്ന് എങ്ങനെ മനസ്സിലാക്കി? ഈ ഇജ്മാ പ്രകാരം. ഇജ്മാ ഇതിന്റെ ആധാരം. പിന്നെ അത് അതോടൊപ്പം തന്നെ ബാക്കി എങ്ങനെ മനസ്സിലാക്കി? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ബാക്കി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ ഹദീസ്? ഫർളുകളെല്ലാം അവകാശികൾക്ക് നൽകുക, ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷന് നൽകുക എന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതിന്റെ ആധാരം. അപ്പോ ഇതിന്റെ ഈ പിതാമഹന്റെ വെല്ലിപ്പാന്റെ അവകാശം നാം പഠിച്ചു. ഇനി അവസാനത്തെ അവകാശം, ഇന്നത്തെ നോട്ടിലെ അവസാനത്തെ അവകാശി പിതാമഹിയാണ്, അല്ലെങ്കിൽ മാതാമഹി. അറബിയിൽ പറയുകയാണെങ്കിൽ ജദ്ദ. വെല്ലിമ്മാന്റെ കാര്യത്തിൽ കുറച്ചും കൂടി വിശാലതയുണ്ട്. അതായത് ഉപ്പാന്റെ ഉമ്മയാണെങ്കിലും ഉമ്മാന്റെ ഉമ്മയാണെങ്കിലും എന്തുണ്ട്? അവകാശമുണ്ട്. ജദ്ദ തന്നെയാണ് അവകാശത്തിന്റെ വിഷയത്തിൽ അവർ ജദ്ദ തന്നെ. മാതാവ് ഇല്ലെങ്കിൽ ഇവർക്ക് സ്വത്തിന്റെ ആറിലൊന്ന് ലഭിക്കുന്നതാണ്. ഇജ്മാ ആണ് തെളിവ്. നാലാമത്തെ, ഇവിടെ പിന്നെ മൂന്നാമത്തെ നോട്ട് നോക്കൂ നിങ്ങൾ. മാതാവിന്റെ പിതാവിന്റെ മാതാവ് ഈ കൂട്ടത്തിൽ പെടുന്നില്ല. അതായത് വല്യമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ ഉമ്മയുമാകാം, ഉമ്മാന്റെ അല്ല ഉപ്പാന്റെ ഉമ്മയുമാകാം, ഉമ്മാന്റെ ഉമ്മയാകാം, ഉപ്പാന്റെ ഉമ്മയാകാം. ഇവിടെ എന്താണ്? മാതാവിന്റെ പിതാവ്, മാതാവിന്റെ പിതാവിന്റെ മാതാവ്. അതെ. അപ്പം രണ്ട് സ്ത്രീകളും ഇടയിൽ ആരാണ്? ഒരു പുരുഷനും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആർക്ക് അവകാശമില്ല? ഈ ഉമ്മാക്ക് അവകാശം. നമ്മളിപ്പോ ചിന്തിക്കുക, നമ്മുടെ മാതാവ്, മാതാവിന് ഒരു ഉപ്പുണ്ട്, ആ ഉപ്പാന്റെ ഉമ്മ. അത് നേരിട്ടുള്ള വല്യമ്മയല്ല, അത് ശരിക്കും എന്താണ്, കുടുംബക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ നേരിട്ടുള്ള വല്യമ്മ എന്ന് പറയാൻ പറ്റൂല. എനിക്കൊരു മാതാവുണ്ട്, ആ മാതാവിന്റെ പിതാവ്, ആ പിതാവിന്റെ എന്റെ വല്യപ്പാന്റെ ഉമ്മ, എന്റെ വല്യപ്പാന്റെ ഉമ്മ. ഏത് വല്യപ്പാന്റെ? ഉമ്മാന്റെ ഉപ്പയാണ് വല്യപ്പറ ഉദ്ദേശിക്കുന്നത്. ആ വല്യമ്മക്ക് അവകാശമില്ല, ബാക്കിയുള്ള വല്യമാർക്ക് അവകാശമുണ്ട്. ഇജ്മാഅ് തെളിവ്. അപ്പൊ എത്രയാണ് ഇതിന്റെ അവകാശം? ആറിലൊന്നാണ്. ആരുണ്ടാകാൻ പാടില്ല? ഉമ്മ ഉണ്ടാകാൻ പാടില്ല, മാതാവ് ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ പിന്നെ തെളിവ് ഇജ്മാഉണ്ട്. പിന്നെ ഇമാം തിർമിദി അബൂദാവൂദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസും ഈ വിഷയത്തിൽ ഉണ്ട്. പക്ഷേ ആ ഹദീസ് ദുർബലമായതുകൊണ്ട് നമുക്ക് ഇജ്മാ തന്നെയാണ് ഇതിന് കൃത്യമായ തെളിവ്. പണ്ഡിതന്മാർ ഈ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിന് അറബി മിംബാബ് ഇസ്തിഇനാസ് പലപ്പോഴും ദുർബലമായ ഹദീസുകൾ പണ്ഡിതന്മാർ ചില വിഷയങ്ങൾ ഉദ്ധരിക്കുമ്പം അത് ആചാരമാക്കി പ്രമാണമാക്കിയല്ല ഉദ്ധരിക്കുന്നത്. പ്രമാണം വേറെ ഉണ്ടാവും, ഇജ്മാ ഉണ്ടാവും, അല്ലെങ്കിൽ ഖുർആനിക ആയത്തുണ്ടാവും. അതോടൊപ്പം അതിനെ അനുകൂലിക്കുന്ന നിസ്സാര ദൗർബല്യമുണ്ടെങ്കിൽ പണ്ഡിതന്മാരെ ഹദീസുകൾ ഉദ്ധരിക്കും. പക്ഷെ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. നിസ്സാര ദുർബലതയുണ്ടെങ്കിലും വ്യക്തമായ പ്രമാണം വേറെ ഉണ്ടെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ദുർബലമായ ഹദീസുകളും ഉദ്ധരിക്കാറുണ്ട്. അത് ഒരു തെറ്റായ കാര്യമായി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇതിന് ഇന്നത്തെ പ്രധാന പാഠം, ഖുർആനിക വചനങ്ങളിൽ ഇല്ലാത്ത അവകാശികൾ. ഇനി നമ്മൾ ഉദാഹരണങ്ങൾ പൂർത്തീകരിക്കുക. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ എഴുതിയതാണ് കണ്ടോ, മകള് മകന്റെ മകൾ പിതൃവിനോ അല്ലെങ്കിൽ പിതാവത്തെ സഹോദരനോ, ആരാണ്? ഇനി പ്രശ്നമല്ല. മകൾക്ക് എത്രയാണ്? മകൾക്ക് പകുതി അവകാശം, കാരണം ഏകനം ഏക മകളാണ്. മകന്റെ മകൾക്കോ ആറിലൊന്ന്. അത് എപ്പോ പഠിച്ചതാ? ഇന്ന് പഠിച്ചതാണ്. മകളോടൊപ്പം മകന്റെ മകളുണ്ടെങ്കിൽ മകന്റെ മകൾക്ക് ആറിലൊന്ന്, ആറിലൊന്ന്. എന്താണ് തെളിവ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി ബാക്കി സ്വത്താർക്കാണ്? പിതൃവിനുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പിതാവത്തെ സഹോദരനും ഉള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഉദാഹരണം. ശരി, രണ്ടാമത് ഉദാഹരണം എന്താണ്? മകന്റെ, അതെ, മകന്റെ രണ്ട് പെൺമക്കൾ. പിന്നെ പിതൃവിൻ. മകന്റെ മകൾ എന്ന് പറയുമ്പോൾ മകളില്ലെങ്കിൽ മകന്റെ മകൾക്കാണ് അവിടെ സ്ഥാനം. അപ്പൊ രണ്ട് മകന്റെ രണ്ട് പെൺമക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് പെൺമക്കളെ പോലെ തന്നെ എത്ര അവകാശം? സ്വത്തിന് മൂന്നിൽ രണ്ട്, മൂന്നിൽ രണ്ട്. പിതൃവിനോ എത്ര ബാക്കി? അപ്പോ എത്രയാണ് സ്വത്ത്? മൂന്ന് ഓഹരിയാക്കി തിരിക്കാം. മകന്റെ മകൾക്ക് എത്രയാണ്? രണ്ട്. മകന്റെ രണ്ട് പെൺമക്കൾക്ക് രണ്ട് അവകാശം, പിതൃവിന് ഒന്ന്. ഇവിടെ ഇത് പൂർത്തിയായി. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ശരി, എന്താണ്? മാതാപിതാവത്തെ സഹോദരി. മാതാ പിതാ സഹോദരി, എന്താ അറബി പറയാ? അൽ ഉഖ്തു ശഖീഖ എന്ന് അറബി പറയും. അൽ ഉഖ്തു ശഖീഖ, ഇവിടെ സാധാരണ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ദൗലത്തു ശഖീഖ എന്ന് പറയാറുണ്ട്. എന്താണ് ശഖീഖത്തായ രാജ്യം? എന്താണ് മാതാവും പിതാവും ഒത്ത എന്താണ് സഹോദരി ബന്ധം, സഹോദര ബന്ധമുള്ള രാജ്യമാണ് എന്നർത്ഥം. അത്രക്കും അടുത്ത ബന്ധമാണ്. അപ്പം അൽ ഉഖ്തു ശഖീഖത്താണ്, ശഖീഖത്തിനാണ് മാതാ പിതാവൊത്ത സഹോദരി എന്ന് പറയാം. അവരോടൊപ്പം ആരുണ്ട്? പിതാവൊത്ത സഹോദരി, പിതാവൊത്ത സഹോദരി. അറബിൽ പറയും അൽ ഉഖ്തു ലി അബ്, പിന്നെ മൂന്നാമത്തെ ആളാരാണ്? പിതൃവ്യൻ. ഇവിടെ മാതാപിതാവ് ഒറ്റ സഹോദരി, ഒറ്റ സഹോദരിയാണ്, എത്ര അവകാശം? പകുതി അവകാശം. എന്താണ് കാരണം? കലാലത്തിന്റെ ആയത്താണ് തെളിവ്. വലഹു ഉഖ്തുൻ, മരിച്ചയാൾക്ക് ഉഖ്തുണ്ടെങ്കിൽ ഫലഹ നിസ്ഫു മാ തറക്. അപ്പൊ ഈ കലാല ഈ അനന്തരകാശ ആയത്തുകളിൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. നമ്മൾ ഈ വിഷയം ഏതായാലും പഠിച്ചു അല്ലേ, ഇത് തുടങ്ങി വെച്ചല്ലോ. അപ്പൊ ഇത് ഈ മൂന്ന് ആയത്തുകളും കാണാതെ പഠിക്കുകയും എന്ന അർത്ഥം എല്ലാവരും പഠിച്ചിരിക്കണം. അത് എളുപ്പമാണ്. നമ്മൾ മാത്രമല്ല ഈ നോട്ട്സ്, ഈ നോട്ട്സ് നിങ്ങൾക്ക് തന്നെ പഠിപ്പിക്കാൻ കഴിയണം. എളുപ്പമാണ്. അതിന് ഇൻഷാല്ലാ വീഡിയോ പഠിത്തന്നെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു സദസ്സുകൾ കണ്ടെത്തണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യം ഒന്നുകൂടിയും ഉറപ്പിക്കാൻ സാധിക്കും. അതായത് സകാത്തുൽ ഇൽമി തഅലീമുഹു, എന്താണ് ഇൽമിന് സക്കാത്ത്? എന്താണ് പഠിപ്പിക്കുക എന്നാണ്. സമ്പത്തിന് സക്കാത്ത് എന്താണ്? ധർമ്മം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇൽമിന് സക്കാത്ത് ഇൽമു പഠിപ്പിക്കുക, അത് ഉത്തരവാദിത്തം. ഇതിങ്ങനെ ഒരു പഠിച്ചു ഇനി മറക്കുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പിതാവൊത്ത സഹോദരിക്ക് എത്ര അവകാശം? ആറിലൊന്ന്. എന്താണ് തെളിവ്? ഇജ്മാ. പിതൃബീനോ ബാക്കി. അപ്പോ ഇവിടെ ആറുണ്ടായതുകൊണ്ട് ആറ് ഓഹരിയാക്കി തിരിക്കാം. പിതാവൊത്ത സഹോദരിക്ക് എത്രയാണ്? മൂന്ന്. അല്ല, മാതാപിതാവത്ത സഹോദരിക്ക് മൂന്ന്, പിതാവത്ത സഹോദരിക്ക് ഒന്ന്, ബാക്കി എത്രയാണ്? രണ്ട്. ഇവിടെ ഉണ്ടോ മൂന്നും ഒന്നും കൂടിയാൽ നാലായി. അപ്പോ ആറിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയായി. തക്മീലത്തൻ ലിസുസൈൻ എന്ന് പണ്ഡിതന്മാരെ പറഞ്ഞ കാര്യം ഇത് ഇജ്മാ ആണ് ഇതിന്റെ തെളിവ്. പിതാവത്ത സഹോദരിക്ക് മാതാപിതാവ് സഹോദരിയോടൊപ്പം ഉണ്ടെങ്കിൽ ആറിലൊന്നാണ്, ഇജ്മാ ആണ് തെളിവ്. ഇജ്മാഇന്റെ ആധാരം എന്താണ്? സനദ് എന്താണ്? ഖിയാസാകുന്നു. ഏതിലേക്കാണ് ഖിയാസ് പോകുന്നത്? മകളും മകന്റെ മകളും ആ അവസ്ഥയിലേക്കാണ് ഖിയാസ് പോകുന്നത്. അതായത് മകളോടൊപ്പം മകന്റെ മകൾ ഉണ്ടെങ്കിൽ മകന്റെ മകൾക്ക് ആറിലൊന്നാണ്. അതേപോലെ തന്നെ മാതാപിതാവത്തെ സഹോദരിയും പിതാവത്തെ സഹോദരിയും ഉണ്ടെങ്കിൽ പിതാവത്തെ സഹോദരിക്ക് ആറിലൊന്നാണ് നൽകപ്പെടേണ്ടത്. പിതൃവിന് ബാക്കി. അതിന്റെ തെളിവെന്താണ്? ഹദീസാവുന്നു. ഇനി അടുത്ത അവകാശം നോക്കാം. എന്താണ് അവകാശം? അവകാശികളാരൊക്കെയാണ്? പിതാ, മഹൻ, മഹൻ മകള, മകനോ, മകൾ, മകന്റെ മകൻ, മകന്റെ മകൻ. പിതാമഹൻ എത്രയാണ്? പിതാവ് ഇല്ലെങ്കിൽ, പിതാവ് ഇല്ലെങ്കിൽ മരിച്ചയാൾക്ക് സന്താനമുണ്ട്, ആ സന്താനം മകളുണ്ട്. അപ്പോ ആറിലൊന്ന്. അതെ. അപ്പൊ പിതാമഹന് ആരുടെ സ്ഥാനത്തായി? പിതാവിന്റെ സ്ഥാനത്തായി. പഠിച്ചാണല്ലോ. മകൾക്ക് എത്രയാണ് അവകാശം? എത്രയാണ്? പകുതി. എന്ന കാരണം ഏതാ മകളാണ്. ഈ മകന്റെ മകൻ ഉണ്ടായതുകൊണ്ട് മകളെ തടസ്സപ്പെടുത്തില്ല, കാരണം അത് നേരിട്ടുള്ള മകനല്ലല്ലോ, മകന്റെ മകനല്ലേ, പേരക്കുട്ടിയല്ലേ. ശരി, ഇനി മകന്റെ മകനൊക്കെ എത്ര അവകാശം? ബാക്കി. ഏറ്റവും അടുത്താണല്ലേ. സംഗതി മനസ്സിലായില്ലേ? മകന്റെ മകനക്ക് ബാക്കി. എന്താ കാരണം? ഏറ്റവും അടുത്ത, ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷന് നൽകണം. പിതാമഹന് ആറിലൊന്ന്. അപ്പൊ ആറാണ് ഓഹരി. ഒരു ഓഹരി പിതാമഹന് വെള്ളിപ്പാക്ക് കിട്ടും. മകൾക്ക് എത്രയാണ്? മൂന്ന്. ബാക്കി രണ്ട് ആർക്കാണ്? മകന്റെ മകനാണ് നൽകപ്പെടുന്നത്. ഇനി ശരി. അടുത്തത് മൂന്ന് മൂന്ന് പെൺമക്കൾ. പിന്നെ അടുത്തത് നാല് പിതാവത്ത പിതാവത്ത സഹോദരികൾ. ഇവിടെ എന്താണ് മൂന്ന് പെൺമക്കൾ എന്ന് പറയുമ്പോൾ എത്ര അവകാശം? മൂന്നിൽ രണ്ട്. മൂന്ന് പെൺമക്കൾ എന്ന് പറയുമ്പോൾ മൂന്നിൽ രണ്ട്. പിതാവത്തെ സഹോദരികൾക്കോ എത്രയാണ്? നിങ്ങൾ അക്ക നോക്കല്ലേ. പിതാവത്തെ സഹോദരികൾക്ക് എത്രയാണ്? അല്ല പഠിച്ചപ്പോ നമ്മൾ പഠിച്ചാണ് ആറിലൊന്നെന്ന് പറയാൻ പറ്റുമോ? ബാക്കി ബാക്കിയാണ്. എന്താണ് തെളിവ്? നമുക്കായപ്പോടെ ഹദീസ് ഇപ്പൊ വായിച്ചത്. നമ്മൾ എന്താ വായിച്ചത്? ഒരു മകളും ഉണ്ട്, മകന്റെ മകളും ഉണ്ട്, സഹോദരിയും ഉണ്ട്. സഹോദരിക്ക് എത്ര കൊടുത്തത്? ശ്രദ്ധിച്ചോ, ബാക്കി. അതാണ് ഒമാ ബഖിയ ഫലിൽ ഉഖ്തി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. അപ്പൊ ഇവിടെ ബാക്കിയാണത്. എപ്പോഴാണ് ഈ ബാക്കി ഉണ്ടാവുന്നത്? പെൺകുട്ടിയും മകളും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ പിതാവത്ത സഹോദരിയോ പിതാവത്ത സഹോദരിയോ ഉണ്ടായിരിക്കുക. ഇനി പെൺമക്കൾ എത്ര കൂടിയാലും അതുപോലെ തന്നെ ഈ സഹോദരിമാർ എത്ര കൂടിയാലും പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇവിടെ ഈ വിഷയത്തിൽ എണ്ണം കൂടിയാൽ പ്രശ്നമില്ല, ബാക്കി ഈ സഹോദരിമാർക്കാണ് പോകുക. എന്റെ തെളിവെന്താണ്? ഹദീസാവുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ ഇവിടെ എത്ര അവകാശം? മൂന്ന് പെൺമക്കളുണ്ട്. അപ്പൊ ഇവിടെ മൂന്നിന്റെ രണ്ട് അവകാശം ആർക്കാണുള്ളത്? പെൺമക്കൾക്ക്. ബാക്കി എത്രയാണ്? ഒന്ന്. ഒന്ന് നാല് പിതാവത്തെ സഹോദരിമാർ. ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാനാണോ? ആകെ രണ്ട് പേജുള്ളൂ, പക്ഷെ ഇത്രയും ഉദാഹരണങ്ങൾ നമുക്ക് പൂരിപ്പിക്കാൻ കിടക്കുന്നു. ഓരോ തെളിവുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? അന്തരാവകാശം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്താ പഠിക്കേണ്ടത്? ആയത്തുകളാണ്. ആയത്തിലുള്ള അവകാശികളൊക്കെ നമ്മൾ പഠിക്കുക ഓരോന്നും. ഉണ്ടോ? വാപ്പ, ഉമ്മ, മകന്, മകള്, അതുപോലെ തന്നെ മാതാവത്ത സഹോദരി, സഹോദരൻ, പിതാവും മാതാവും ഒത്ത സഹോദരിമാര്, പിതാവത്ത സഹോദരിമാര്, ഭർത്താവ്, ഭാര്യ, ഇതൊക്കെ പഠിച്ചാണ്. പിന്നെയാണ് ഹദീസുകളിലും ഇജ്മാ പ്രകാരം സ്ഥിരപ്പെട്ട സംഗതി വരേണ്ടത്. പിന്നെ ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളും പഠിക്കാം. അങ്ങനെയാണ് അനന്തരാവകാശം അതുപോലെ തന്നെ പല വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാല്ലാ ഭാവിയിൽ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ നിയമങ്ങളും പഠിക്കും ഇൻഷാല്ലാ. അതായത് പിന്നെ തൗഹീദിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ ഒരു ഗ്യാപ്പ് നൽകിക്കൊണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ ഇതേ രൂപത്തിൽ പഠിക്കുന്നതാണ്. നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് പല വിഷയങ്ങൾ. അടുത്ത ഉദാഹരണം എന്താണ്? പിതാമഹി. മാതാവ് എന്താണ്? മകൻ. ഇവിടെ പിതാമഹി, മാതാവ്, മകൻ. പിതാമഹിക്ക് എത്ര അവകാശം? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ്. ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? മാതാവുണ്ട്. പിതാമഹിക്ക്, വല്യമ്മക്ക് അവകാശം കിട്ടണമെങ്കിൽ ആര് പാടില്ല? മാതാവ് പാടില്ല. അപ്പോ പിതാമഹിക്കൊന്നുമില്ല. മാതാവിന് എത്രയാണ്? ആറിലൊന്ന്. എന്താ കാരണം? അതെ, സന്താനമുണ്ട്. അത് മകളാണെങ്കിലും മകനാണെങ്കിലും. സന്താനമില്ലാന്ന് വിചാരിക്കുക, എത്ര മാതാവിന്? പഠിച്ചാണല്ലോ. വരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മാക്കത്തിലാണ് മൂന്നിലൊന്നാണ്. ആരില്ലെങ്കിൽ മക്കളില്ലെങ്കിൽ, മക്കളുണ്ടെങ്കിലോ ആറിലൊന്ന്. മകനെത്രയാണ്? മകന് ബാക്കി പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കി ഏറ്റവും അടുത്ത ആണിന്. അപ്പൊ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു എനിക്കറിയില്ല, നമ്മൾ ഫർദുകൾ ഇവിടെ പഠിച്ചു അല്ലേ, ആറിലൊന്നിന്റെ അവകാശികള്, പകുതിയുടെ അവകാശികള്, മൂന്നിലൊന്നിന്റെ അവകാശികള്, മൂന്നിൽ രണ്ടിന്റെ അവകാശികള്, അതുപോലെ തന്നെ എട്ടിലൊന്നിന്റെ അവകാശികൾക്ക് പഠിച്ചു, നാലൊന്നിന്റെ അവകാശികൾ പഠിച്ചു, ഇതൊക്കെ പഠിച്ചു അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഈ വിഷയം പഠിക്കാം. ഇങ്ങനെ ആറിലൊന്നിന്റെ അവകാശികളൊക്കെ നമ്മൾ പഠിച്ചൊക്കെ ആരൊക്കെയാണ് അല്ലേ, അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് എട്ടിലൊന്നിന്റെ അവകാശികൾ, അവകാശി ഒറ്റ അവകാശമാണ് ആരാണത്? ഭാര്യ. അതുപോലെ തന്നെ മൂന്നിനൊന്നിന്റെ അവകാശികൾ, പകുതിയുടെ അവകാശികൾ, അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യം പഠിക്കാം. അപ്പൊ ഇവിടെ ആ കൂട്ടത്തിൽ മകൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മകന് നിർണീത അവകാശം ഇല്ല, അതാണ് യാഥാർത്ഥ്യം. മകന് എന്താണ്, മകനുണ്ടെങ്കിൽ എപ്പോഴും ബാക്കി സ്വത്താണ്, കാരണം കൂടുതൽ സ്വത്ത് എപ്പോഴാണ്, ബാക്കിയ വരിക. ഇനി മകന്റെ കൂടെ മകനുണ്ടെങ്കിലോ, അവിടെ അവസ്ഥ മാറുന്നതാണ്, അവിടെ ബാക്കിയല്ല മകന് മകളുടെ ഇരട്ടി അവകാശം. അപ്പോൾ ഇതാണ്, ഈ ഉദാഹരണം കഴിഞ്ഞു, ഇനി രണ്ട് ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. ആരൊക്കെയാണ്? പിതാമഹൻ. ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ എന്ത് കൊടുത്തു? പിതാമഹി. ഇവിടെ പിതാമഹി എന്ന് കൊടുത്താലും മാതാമഹി കൊടുത്താലും പ്രശ്നം കേട്ടോ, ആരാണെങ്കിലും തുല്യമാണ്. ഇനി പിതാമഹിയും മാതാമഹിയും ഒരുമിച്ച് രണ്ട് വല്യന്മാരൊന്ന് ഒന്നിച്ചു, അപ്പോഴും അവരെന്താണ്, അവരുടെ ആ ആറിലൊന്നിൽ അവർ തുല്യാവകാശികളാകുന്നു. മനസ്സിലെ? ഒരാൾ മരിച്ചു, അയാൾക്ക് രണ്ട് വല്യന്മാരുണ്ട്. രണ്ട് വല്യന്മാര്, ഒന്ന് ഉപ്പാന്റെ അമ്മയും ഒന്ന് ഉമ്മാന്റെ അമ്മയും. അപ്പൊ എന്താണ്, ഉപ്പാന്റെ അമ്മക്ക് കൂടെ അവകാശം പറയാൻ പറ്റുമോ? പറ്റൂല, തുല്യാവകാശികളാണ്. പിതാമഹി മകൾ പിതൃവേ. ഇവിടെ പിതാമഹിക്ക് എത്രയാണ്? ആറിൽ ഒന്ന്. എന്താ കാരണം? മാതാവില്ല. പിതാമഹിക്ക് അവകാശം കിട്ടണമെങ്കിൽ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, എന്താണത്? ഉമ്മ ഉണ്ടാകാൻ പാടില്ല. മകൾക്കോ? പകുതി. പിതൃവിന് ബാക്കി. അപ്പൊ എല്ലാവർക്കും ഒന്നുമില്ല, സംഗതിയൊക്കെ എളുപ്പമായി വരുന്നുണ്ട് അല്ലേ. അപ്പൊ പിതാമഹിക്ക് അപ്പൊ ആറ് അക്കുണ്ടായതുകൊണ്ട് ആറ് ഓരയാക്കി തിരിക്കാം. ഇവിടെ പിതാമഹിക്ക് എത്രയാണ്? ഒന്ന്. മകൾക്ക് എത്രയാണ്? മൂന്ന്. പിതൃവിന് രണ്ട്. ഇനി അടുത്ത ഉദാഹരണം, അതെ, പിതാ മഹിയ, അതെ, മാതാപിതാവൊത്ത രണ്ട് സഹോദരികൾ. പിന്നെ പിതാവൊത്ത സഹോദരൻ. ഇവിടെ പിതാമഹി, മാതാപിതാവൊത്ത രണ്ട് സഹോദരികൾ, പിതാവൊത്ത സഹോദരൻ. പിതാമഹിക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? എത്രയാണ്? ആറിൽ ഒന്ന്. എന്താ കാരണം? മാതാവില്ല. ശരി, മാതാപിതാവൊത്ത രണ്ട് സഹോദരികൾക്ക് എത്രയാണ് അവകാശം? മൂന്നിൽ രണ്ട്. ഇപ്പൊ പഠിച്ചാണല്ലോ, ഒരു സഹോദരിയാണെങ്കിൽ പകുതി, രണ്ടോ രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ എത്രയാണ്? മൂന്നിൽ രണ്ട്. ഇനി പിതാവൊത്ത സഹോദരൻ എത്രയാണ്? ബാക്കി. ശരി, പിതാമഹിക്ക് എത്രയാണ്? ഇവിടെ ആറ് ഓരോക്ക് തിരിക്കാം. പിതാമഹിക്ക് ഒന്ന്, മാതാപിതാവൊത്ത രണ്ട് സഹോദരികൾക്ക് മൂന്നിൽ രണ്ടാണ്, അപ്പൊ എത്രയാണ്? നാലാകുന്നു, ബാക്കി എത്രയാണ്? ഒന്ന്. ഇതൊക്കെ നമ്മൾ പഠിച്ച ഈ ഇത്രയും ഇന്ന് നമ്മൾ അവകാശികളുടെ അവകാശങ്ങളാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പൊ ഇതൊക്കെ അൽഹംദുലില്ലാ എല്ലാ അറിവെന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠനാർഹമായ സംഗതികളും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കഥകൾ, അതുപോലെ തന്നെ ആത്മീയ വശങ്ങൾ, എല്ലാ ഇസ്ലാമിക വിജ്ഞാനങ്ങളും അതിൽ വൈകാരികമായ അല്ലെങ്കിൽ ആത്മീയത നിറഞ്ഞ സംഗതിയാണെന്നില്ല. ഇപ്പൊ എല്ലാം അറിവാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന എല്ലാ കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടതാണ്, അതൊരു ഇൽമാണ്. ഈ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിക്കാൻ ഇഖ്ലാസും ആവേശവും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. ഇൻഷാല്ലാ ഇനിയും അടുത്ത ക്ലാസ് ഇതിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നതാണ്. ഇത് ഏഴാമത് നോട്ടാണ്, ഇതിന്റെ പൂർത്തീകരണം ഇൻഷാല്ലാ അടുത്ത ക്ലാസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ അവസാനത്തെ ക്ലാസ് ഈ വെക്കേഷന് മുമ്പ് അടുത്ത ക്ലാസ് ആയിരിക്കും. അതിനുശേഷം ഇൻഷാല്ലാ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ലീവ് നാട്ടിൽ പോകുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.